ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ.
പ്രിയ റേഡിയോ ശ്രോതാക്കളെ, ഞങ്ങൾ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ഇത് അഡ്വന്റിസ്റ്റ് ഇന്റർനാഷണൽ റേഡിയോയിൽ നിന്നുള്ള മലയാളം പരിപാടികളാണ്.
ഇന്ന് ഞങ്ങളുടെ പരിപാടികളിൽ ഇമ്പം പകരുന്ന ആത്മീയ ഗീതങ്ങളും ആത്മപ്രചോദിതമായ സന്ദേശവും ഉൾപ്പെടുത്തിയിരിക്കുന്നു.
അതിനാൽ ആത്മശക്തി പകരുന്ന ദൈവിക സന്ദേശം ഇന്ന് നിങ്ങൾക്ക് ശ്രവിക്കാനിടയാകും.
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ.
കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക. 1-800-833-2231. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടുവാനുള്ള മേൽവിലാസം ഇനി പറയാം. അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, മാർക്കറ്റ് യാർഡ് പൂനെ 411037.
ഞങ്ങളുടെ പരിപാടികളെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഇമെയിൽ വിലാസം malayalam@sud.org.
നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾ ഞങ്ങളോട് പങ്കുവയ്ക്കൂ. വരൂ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാനോ ബൈബിൾ പഠന താൽപര്യം ഞങ്ങളെ അറിയിക്കുന്നതിനോ ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇനി പറയുന്നു. 8157-94-0435. നമ്പർ ഒന്നുകൂടി പറയാം. 8157-94-0435. ഇതേ നമ്പറിൽ നിന്നും വാട്സാപ്പ് ചെയ്യാവുന്നതും ആണ്.
അതേസമയം ഞങ്ങളുടെ വെബ്സൈറ്റിലൂടെയും ഞങ്ങളുടെ പ്രക്ഷേപണം നിങ്ങൾക്ക് ശ്രവിക്കാൻ കഴിയും. അതിനാൽ www.awr.org. ഞാൻ ആവർത്തിക്കുന്നു, www.awr.org എന്ന വെബ്സൈറ്റ് തിരഞ്ഞെടുക്കുക. അതുപോലെ AWR 360 എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെ ഞങ്ങളുടെ എല്ലാ പരിപാടികളും ശ്രവിക്കുക. അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക.
ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ സ്റ്റുഡിയോയിൽ നിന്നും.
ഇന്ന് തിരുവചന സന്ദേശം നമ്മളോട് പങ്കിടുന്നത് സഹോദരൻ അജി ഇമ്മാനുവേൽ ആണ്.
ഈ ദൈവിക സന്ദേശം ശ്രവിക്കുന്നതിന് മുമ്പ് പ്രത്യാശ നിർഭരമായ ആത്മീയ ഗീതം കേട്ട് ദൈവത്തെ സ്തുതിക്കാം.
ദൈവകരുണയും ധനമാഹാത്മ്യം നാവാൽ വർണ്യമോ, ദൈവകരുണയും ധനമാഹാത്മ്യം നാവാൽ വർണ്യമോ, ദൈവകരുണയും ധനമാഹാത്മ്യം. ദൈവസുതൻ പശുശാലയിൽ നരനായി അവതരിച്ചതു വെറും കഥയോ. ദൈവസുതൻ പശുശാലയിൽ നരനായി അവതരിച്ചതു വെറും കഥയോ. ഭുവനമൊന്നാകെ ചമച്ചവനൊരു ചെറുഭവനവും ലഭിച്ചതില്ലെന്നോ. ഭുവനമൊന്നാകെ ചമച്ചവനൊരു ചെറുഭവനവും ലഭിച്ചതില്ലെന്നോ. ദൈവകരുണയിൻ ധനമാഹാത്മ്യം നാവാൽ വന്യമോ, ദൈവകരുണയിൻ ധനമാഹാത്മ്യം. പരമസമ്പന്നനെ ധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സ്വമനസാ. പരമസമ്പന്നനെ ധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സ്വമനസാ. നിരുപമ പ്രഭയണിന്നിരുന്നവൻ പഴന്തുണി ധരിച്ചതും ചെറിയ സംഗതിയോ. നിരുപമ പ്രഭയണിന്നിരുന്നവൻ പഴന്തുണി ധരിച്ചതും ചെറിയ സംഗതിയോ. ദൈവകരുണയും ധനമാഹാത്മ്യം നാവാൽ വർണ്യമോ. ദൈവകരുണയും ധനമാഹാത്മ്യം
ഇപ്പോൾ നമുക്ക് തിരുവചന സന്ദേശത്തിനായി കാതോർക്കാം.
പ്രിയ ശ്രോതാക്കളെ, ഞാൻ അജി ഇമ്മാനുവൽ, കർത്താവിൽ നിങ്ങളുടെ സഹോദരൻ, അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോയിൽ നിന്നും സംസാരിക്കുന്നു. മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾക്ക് തങ്ങളുടെ കുട്ടികളെക്കുറിച്ച് ഏറെ പ്രതീക്ഷകളും അഭിലാഷകളുമുണ്ട്. ആരോഗ്യത്തോടുകൂടിയും സന്തോഷത്തോടെയും വളരാനുള്ള ചുറ്റുപാടുകൾ മാതാപിതാക്കൾ അവർക്കായി ഒരുക്കും. ഭവനത്തിൽ നല്ല കുട്ടിയായി സാഹോദര്യത്തിൽ വളരാൻ കാര്യങ്ങൾ സ്വയമായി ചെയ്യാനും കളിക്കാനും പഠിക്കാനും ലോകത്തിലെ ഏത് വെല്ലുവിളികളും നേരിടുവാനുമുള്ള കഴിവും ആത്മവിശ്വാസവും തങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടാവണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. കുടുംബ ബന്ധങ്ങളിൽ സ്നേഹവും സാഹോദര്യവും സുരക്ഷിതത്വവും അനുഭവിച്ച് വളരണമെന്ന് ഏത് മാതാപിതാക്കളാണ് തങ്ങളുടെ കുട്ടികളെക്കുറിച്ച് ആഗ്രഹിക്കാത്തത്? സ്കൂളിലെ വിദ്യാർത്ഥി എന്ന നിലയിൽ പഠന കായിക കലാരംഗങ്ങളിൽ മക്കൾ കഴിവിൻ്റെ പരമാവധി പ്രകടമാക്കണമെന്നും വിജയിക്കണമെന്നും അവർ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവരെ ബഹുമാനിക്കുകയും അവരുടെ വാക്കുകളും പ്രവൃത്തികളെയും വിലമതിക്കുകയും സാൻമാർഗിക സ്വഭാവത്തിന് ഉടമകളായി മക്കൾ വളരണമെന്ന് ഓരോ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നുമുണ്ട്. കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ ജീവിതം ഉയർത്തുന്ന വെല്ലുവിളികളെ പ്രതിരോധിച്ചും പ്രശ്നപരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്ന പ്രത്യുൽപ്പന്ന മതികളായി സമൂഹത്തെ നയിക്കുന്ന വ്യക്തികളായി മാറണമെന്നും അവരെ അത്തരത്തിൽ വാർത്തെടുക്കണമെന്നുമുള്ള ആഗ്രഹം എല്ലാ മാതാപിതാക്കൾക്കുമുണ്ട്. യൗവനകാലത്തിൽ അവരെ സ്നേഹിക്കാനും പരിപാലിക്കാനും സുഖ ദുഃഖങ്ങൾ പങ്കിടാനും ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുവാനും കുടുംബജീവിതത്തിൽ വിജയിക്കുകയും ചെയ്യുന്ന കരുതലുള്ള സ്നേഹമുള്ള പക്വമതികളായ മക്കളായി വളരണമേ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. ഇങ്ങനെ വളരെയധികം പ്രതീക്ഷകളോടെ സ്നേഹിച്ചു വളർത്തുന്ന മക്കൾ മാതാപിതാക്കൾക്ക് ദുഃഖം സമ്മാനിക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇത്തരം അവസ്ഥകളിൽ നമുക്കെങ്ങനെ മക്കളെ സ്നേഹിക്കുവാൻ സാധിക്കും? വലിയ ഒരു ചോദ്യമാണത്. ഈ അവസ്ഥയിലൂടെ കടന്നുപോയ ഒരു പിതാവിൻ്റെ അവസ്ഥ വിവരിക്കുന്ന ഒരു കഥ യേശു പറയുന്നുണ്ട്. ബൈബിളിൽ നിന്ന് നമുക്കത് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 15:12-22 വാക്യങ്ങൾ. പിന്നെയും അവൻ പറഞ്ഞത്, ഒരു മനുഷ്യന് 2 പുത്രന്മാർ ഉണ്ടായിരുന്നു. അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പകുത്തുകൊടുത്തു. ഈ മക്കൾക്ക് പേരൊന്നുമില്ല. പക്ഷേ ഈ മക്കളുടെ കഥ ഇന്ന് നമ്മളോട് ഒരുപാട് ജീവിതപാഠങ്ങൾ പ്രതിഫലിപ്പിക്കുന്നു. ഈ 2 മക്കളിൽ ഇളയവന് തൻ്റെ അനന്തരാവകാശം വേണം. പിതാവിനേക്കാൾ നന്നായി കാര്യങ്ങൾ തനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് അയാൾ കരുതി. പിതാവ് എല്ലാം ഉപയോഗിച്ച് തീർക്കുന്നതിനേക്കാൾ നല്ലത് ഇപ്പോൾ തന്നെ എനിക്കുള്ളത് ഞാൻ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത് എന്ന് അവൻ കരുതി കാണണം. ഒന്നുമല്ലെങ്കിൽ പിതാവ് മരിക്കുന്നത് വരെ എന്തിനു കാത്തിരിക്കണം? അല്ലെങ്കിൽ അതെപ്പോൾ ആകുമെന്ന് ആർക്കറിയാം? പല യൗവനക്കാരുടെയും അക്ഷമയാണ് ഈ യുവാവ് പ്രതിധ്വനിപ്പിക്കുന്നത്. അയാൾക്ക് കാത്തിരിക്കാൻ സമയമില്ലായിരുന്നു. എല്ലാം ഇപ്പോൾ നൽകണം, ഇപ്പോൾ തന്നെ ചെയ്തു തീർക്കണം, ഇപ്പോൾ തന്നെ കിട്ടണം. വർഷങ്ങളോളം തന്നെ വളർത്തിയ തൻ്റെ പിതാവിനോട് അയാൾക്ക് ഒരു പരിഗണനയും ഉണ്ടായിരുന്നില്ല. ഇത്രയും കാലം അവന് ഭക്ഷണം കൊടുത്ത, അവനെ ഊട്ടുകയും ഉടുപ്പിക്കുകയും അവന് വേണ്ടതെല്ലാം നൽകി സ്വരുക്കൂട്ടുകയും ചെയ്ത പിതാവിനെ അവന് വേണ്ട. ഇതെല്ലാം പിതാവ് തനിക്ക് ചെയ്തു തരേണ്ട ഒരു കടമ എന്ന നിലയിലാണ് അവൻ ഈ സാഹചര്യത്തെ കണ്ടത്. എന്നെ കേൾക്കുന്ന സഹോദരരെ, നിങ്ങളുടെ അവസ്ഥ എങ്ങനെയാണെന്ന് പറയാമോ? നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് വെറും കടമയുടെ പേരിലാണോ? നിങ്ങളുടെ കുട്ടികൾ നിങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ ഭാര്യ, നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ ഭാവി പുരുഷൻ അഥവാ ഭാവി സ്ത്രീ നിങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവർ ചെയ്ത ത്യാഗങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ? നമ്മളെ മാത്രം വിചാരിച്ചുകൊണ്ട് അവർ മാറ്റിവെച്ച അവസരങ്ങൾ, നിങ്ങളെ സ്നേഹിച്ചതുകൊണ്ട് മാത്രം നഷ്ടപ്പെടുത്തിയ അവസരങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് വേണ്ടി അവർ ചെയ്തത് എന്താണെന്ന് മനസ്സിലാക്കുവാൻ രണ്ട് കാഴ്ചപ്പാടുകൾ നമുക്ക് സ്വീകരിക്കാം. ഉദാഹരണമായി, എൻ്റെ ഭാര്യ എനിക്കായി പാചകം ചെയ്യുന്നു, കാരണം അതാണ് അവളുടെ ജോലി. എൻ്റെ ഭർത്താവ് എനിക്ക് സമ്മാനങ്ങൾ കൊണ്ടുവരുന്നു, അതവരുടെ ചുമതലയാണ്. എൻ്റെ കുട്ടി എന്നെ അനുസരിക്കുന്നു, കാരണം അതവൻ്റെ ഉത്തരവാദിത്വമാണ്. എൻ്റെ മാതാപിതാക്കൾ എനിക്ക് വേണ്ടി കരുതുന്നു, അതവരുടെ ചുമതലയാണ്. മറ്റൊരു കാഴ്ചപ്പാടുണ്ട്, അതെങ്ങനെയാണെന്ന് നോക്കാം. എൻ്റെ മാതാപിതാക്കളെ ഞാൻ സ്നേഹിക്കുന്നു, അതുകൊണ്ട് ഞാൻ അവരെ അനുസരിക്കുന്നു. എൻ്റെ മക്കൾ എന്നെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് ഞാൻ അവർക്കായി ജീവിക്കുന്നു. എൻ്റെ സ്നേഹിതൻ അല്ലെങ്കിൽ സ്നേഹിത എന്നെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് ഞാൻ അവരെ കരുതുന്നു. മേൽപ്പറഞ്ഞ സാഹചര്യങ്ങളെ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നുള്ളത് നമ്മുടെ ബന്ധങ്ങൾ ദൃഢപ്പെടുത്താൻ നമ്മളെ സഹായിക്കുന്നു. മറ്റുള്ളവർക്ക് നമ്മളോടുള്ള സ്നേഹവും അതിൻ്റെ ആഴവും മനസ്സിലാക്കുവാൻ, അംഗീകരിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ഒരു നല്ല മകനാണ്, മകളാണ്, ഭാര്യയാണ്, ഭർത്താവാണ്, മാതാവാണ്, പിതാവാണ് എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. മറ്റൊരു ചിന്ത കൂടി ഞാൻ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. യഥാർത്ഥത്തിൽ ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് പുറകിൽ നമ്മുടെ അർഹതയോ അതോ ദൈവത്തിൻ്റെ ചുമതലയോ ഒക്കെയാണ് എന്ന് നമ്മൾ നിസ്സാരമായി ചിന്തിച്ചു കളയുകയാണോ? ദൈവത്തിൻ്റെ സ്നേഹ സമ്മാനമാണ് ഓരോ അനുഗ്രഹങ്ങളും എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുമോ? ഈ കഥയിലെ ചെറുപ്പക്കാരൻ ഒരിക്കലും തൻ്റെ പിതാവിന് തന്നോടുള്ള സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അവന് വേണ്ടിയിരുന്നത് ആ അപ്പനിൽ നിന്ന് കിട്ടുവാൻ, അപ്പനിൽ നിന്ന് ലഭിക്കേണ്ടതായിട്ടുള്ള അവകാശവും സ്വത്തും പണവുമൊക്കെയായിരുന്നു. അവൻ അപ്പൻ്റെ സ്നേഹത്തെ വളരെ നിസ്സാരമായിട്ടാണ് കരുതിയത്. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 13-14 വാക്യങ്ങളിൽ ഈ യുവാവിൻ്റെ കഥ തുടരുകയാണ്. ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി. അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ചു, വസ്തു നാനാവിധമാക്കി കളഞ്ഞു. എല്ലാം ചിലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിനക്ഷാമം ഉണ്ടായിട്ട് അവന് മുട്ടുവന്നു. ഈ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ യുവാവ് അവൻ്റെ ആഗ്രഹപ്രകാരം ഒടുവിൽ അവൻ സ്വതന്ത്രനായി. അനന്തമായ ജോലികളിൽ നിന്ന് അവൻ മുക്തനായി. നേരം പുലരുമ്പോൾ എഴുന്നേൽക്കാതെ, സൂര്യൻ അസ്തമിക്കുന്നതുവരെ ജോലി ചെയ്യാതെയൊക്കെ ഇരിക്കുവാൻ ഇനി അവന് സാധിക്കും. ജോലിക്കാരനോടൊപ്പം ചേർന്ന് പശുക്കളെ ഇനി കറക്കേണ്ട, അവയെ കുളിപ്പിക്കേണ്ട, ആലകൾ വൃത്തിയാക്കേണ്ട, നിലം ഉഴുതുമറിക്കുന്നത് നോക്കി നിന്ന് സമയം പാഴാക്കേണ്ട. സ്വാതന്ത്ര്യത്തിൻ്റെ മാധുര്യം ഇനിയൊന്ന് ശരിക്കും ആസ്വദിക്കണം, അവൻ കരുതി കാണണം. അവൻ്റെ കീശയിലും ഭാണ്ഡത്തിലും ധാരാളം പണമുണ്ടായിരുന്നു, ഉത്തരവാദിത്വങ്ങൾ ഒന്നുമില്ല. അയാൾക്ക് മുന്നിൽ വിശാലമേറിയ ഒരു പാത തെളിഞ്ഞുകിടപ്പുണ്ടായിരുന്നു, മുകളിൽ ആകാശത്ത് തെളിഞ്ഞ വെള്ളിമേഘങ്ങളും. വഴിയോരത്തെ മരങ്ങളിൽ പക്ഷികൾ മധുരമായി പാടുന്നുണ്ടായിരുന്നു. ഉച്ചസൂര്യൻ്റെ പൊള്ളുന്ന ചൂട് ആ യുവാവിന് ആദ്യമായി ആസ്വാദ്യകരമായി തോന്നി. ദൂരെയുള്ള കുന്നുകളുടെ മറുവശത്ത് മെച്ചപ്പെട്ട ഏതെങ്കിലും പട്ടണം ഉണ്ടായിരിക്കണം. ഒരു കർഷകനായി ജീവിതം ചെലവഴിക്കുവാൻ അയാൾ ആഗ്രഹിച്ചില്ല. അപ്പൻ്റെ കാൽക്കീഴിൽ എപ്പോഴും കൃഷി ചെയ്ത് ജീവിക്കുവാനും അയാൾക്ക് തൃപ്തിയില്ലായിരുന്നു. അയാൾക്ക് സ്വന്തമായി ഒരു ജീവിതം വേണം. സ്വന്തം ചിന്തകൾക്ക് അനുസൃതമായി ജീവിക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെയൊരു മനുഷ്യനായി ജീവിക്കുക എന്നുള്ളതായിരുന്നു അവൻ്റെ ആഗ്രഹം. അവൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചെയ്യുക, ആരുടെയും ആജ്ഞ ഇനി തൻ്റെ മേൽ ഉണ്ടാകരുത്. ഇതെല്ലാം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ദൂരെയുള്ള മലനിരകളിലേക്ക് ആത്മവിശ്വാസത്തോടെ കുതിച്ചു. ദൂരദേശത്തേക്ക് അവൻ യാത്രയായി. അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ചു, വസ്തു നാനാവിധമാക്കി കളഞ്ഞു. ആരോടും ഉത്തരം പറയേണ്ടതില്ലാത്ത, ആരോടും കടപ്പാടുകളോ ഉത്തരവാദിത്വങ്ങളോ ഇല്ലാത്ത, തികച്ചും സ്വതന്ത്രമായ ഒരു ലോകത്തിലേക്ക് തൻ്റെ സമ്പത്തുമായി അവൻ കടന്നു ചെന്നു. അവൻ തിന്നു, അവൻ കുടിച്ചു, അവൻ കിടന്നുറങ്ങി. അവൻ ദൈവത്തെ മറന്നു, കൽപ്പനകളെ കാറ്റിൽ പറത്തി, അതിൻ്റെ പ്രമാണങ്ങൾ ലംഘിച്ചു, അവൻ സുഖിച്ചുകൊണ്ടിരുന്നു. ഉല്ലാസത്തിന് നാനാവിധ വിനോദോപാധികൾ ആ പട്ടണത്തിലുണ്ടായിരുന്നു. ഒരു നാടൻ പയ്യൻ വന്നിട്ടുണ്ട്, കയ്യിലെമ്പാടും പണവും ഉണ്ടെന്നുള്ള വാർത്ത പട്ടണത്തിൽ പരന്നു. സ്ത്രീകളടക്കം എല്ലാത്തരം ആളുകളും അവനോട് ചേർന്നു. അവൻ്റെ മനസ്സിൽ വിഭാവനം ചെയ്തതുപോലെ സകല ശ്രദ്ധയും അയാൾക്ക് ലഭിച്ചു. അവരെ സംബന്ധിച്ചിടത്തോളം അവൻ സന്തോഷവാനായിരുന്നു. ഇതൊക്കെയല്ലേ ഞാൻ ആഗ്രഹിച്ച ജീവിതം? ചില സമയങ്ങളിൽ നമ്മുടെ ഇഷ്ടജീവിതം നയിക്കാൻ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകാറുണ്ടോ? കർത്താവിൻ്റെ കൽപ്പനകളാകുന്ന സ്നേഹത്തിൻ്റെ അതിരുകളിട്ട നിയന്ത്രണങ്ങൾ നമുക്ക് വിരസവും അരോചകവുമായി മാറാറുണ്ടോ? ഈ ലോകം നൽകുന്ന സ്വാതന്ത്ര്യം നിങ്ങൾക്ക് വളരെയധികം പ്രിയപ്പെട്ടതായതുകൊണ്ട് നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോകുകയാണോ? ഈ ലോകത്തിന്റെ സുഖം ഒരു ഋതുഭേദം പോലെയാണ്. സുഖത്തിന്റെ മിഥ്യാബോധം നിറഞ്ഞ പകലുകൾ അസ്തമിക്കുമ്പോൾ നിരാശയുടെയും നിസ്സഹായതയുടെയും ഇരുൾ പരന്നു തുടങ്ങും. ജീവിത അനുഗ്രഹങ്ങൾക്കും സന്തോഷത്തിനും സമാധാനത്തിനും ആരോഗ്യത്തിനും പകരം ക്ഷാമം മാത്രം ബാക്കിയാകും. 14 വാക്യം: എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിന ക്ഷാമം ഉണ്ടായിട്ട് അവന് മുട്ടുവന്നു തുടങ്ങി. അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തനെ ചെന്ന് ആശ്രയിച്ചു. അവൻ അവനെ തന്റെ വയറിൽ പന്നികളെ മേയ്പാൻ അയച്ചു. പണമെല്ലാം തീർന്നപ്പോൾ, മുട്ടുവന്ന് പൊറുതി മുട്ടിയപ്പോൾ, മുട്ടിയ വാതിലുകൾ തുറക്കാതിരുന്നപ്പോൾ, കൂടെയുണ്ടാകുമെന്ന് കരുതിയ പട്ടണത്തിലെ കൂട്ടുകാർ പൈസയില്ലാത്തവനെ കൂടെ കൂട്ടുന്നത് തങ്ങൾക്ക് കൂടെ ബാധ്യതയാണെന്ന് പറഞ്ഞപ്പോൾ ആ യുവാവിന്റെ ഹൃദയം ഒന്ന് പൊടിഞ്ഞു. എന്തായാലും വല്ല ജോലിയും ചെയ്ത് ജീവിക്കാൻ അവൻ തീരുമാനിച്ചു. ജോലി തേടി ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് അവൻ പോയി. ഏതു തരത്തിലുള്ള ജോലിയാണ് തരാൻ സാധിക്കുക? നിങ്ങൾക്ക് എന്തു തരത്തിലുള്ള അനുഭവ സമ്പത്താണുള്ളത്? നിങ്ങൾക്ക് എന്താണ് വിദ്യാഭ്യാസ യോഗ്യത? നിങ്ങൾക്ക് വായിക്കാനും എഴുതുവാനും കണക്കുകൂട്ടാനും ഒക്കെ അറിയാമോ? നിരവധി ചോദ്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി അവന്റെ മുമ്പിൽ ഉയർന്നു വന്നു. വളരെ കുറച്ച് ഉത്തരങ്ങൾ മാത്രം അവനിൽ നിന്ന് പുറത്തേക്കും വന്നു. അവനൊരു നല്ല കർഷകനായിരുന്നു. കടയിൽ നിന്നോ ലോഹങ്ങൾ കൊണ്ടുള്ള പണികൾ കൊണ്ടോ യന്ത്ര സാമഗ്രികൾ കൊണ്ടുള്ള നൂതന ജോലിയൊന്നും അവന് പരിചയമില്ല. കാലാവസ്ഥ എത്രമാത്രം അനുകൂലമാണ്, എപ്പോൾ വയലുകൾ ഉഴുതുമറിക്കണം, വിളകൾ ഇറക്കണം, കൃഷി ചെയ്യണം എന്നെല്ലാം അവൻ അറിയാമായിരുന്നു. എന്നാൽ നഗരത്തിൽ ആർക്കാണ് ഈ പഴഞ്ചൻ ജോലികൾ കൊടുക്കുവാൻ സാധിക്കുക? അവന്റെ യോഗ്യതകൾ പട്ടണത്തിലെ തൊഴിൽ ദാതാക്കൾക്ക് വലിയ കാര്യമൊന്നും ആയിരുന്നില്ല. ഒടുവിൽ അയാൾക്ക് ഒരു ജോലി ഉറപ്പിക്കുവാൻ സാധിച്ചു: പന്നികൾക്ക് ഭക്ഷണം നൽകുകയും അവയുടെ തൊഴുത്ത് വൃത്തിയാക്കുകയും ചെയ്യുക. പക്ഷെ പന്നികളോ? യഹൂദ പശ്ചാത്തലത്തിൽ ജീവിച്ച അവനെ സംബന്ധിച്ചിടത്തോളം അത് ചിന്തിക്കുവാൻ കൂടി കഴിയുന്നതായിരുന്നില്ല. പക്ഷേ ഇതല്ലാതെ യാതൊരു നിർവാഹവുമില്ല. ഈ ജോലി കൂടി ചെയ്തില്ലെങ്കിൽ പട്ടിണി കിടന്ന് മരിക്കുകയുള്ളൂ. അഹോരാത്രം പണിയെടുത്തുവെങ്കിലും ഭക്ഷണത്തിനുള്ള വക കണ്ടെത്താൻ ആ ജോലി പര്യാപ്തമായിരുന്നില്ല. ജോലിയിൽ കയറിയപ്പോൾ തന്നെ യജമാനന്റെ മുഖത്തു നോക്കി കൂലി ചോദിക്കുവാൻ അവന് ധൈര്യവും വന്നില്ല. 16 വാക്യം: അതുകൊണ്ട് പന്നി തിന്നുന്ന വാളവരെ കൊണ്ട് വയറ് നിറപ്പാൻ അവൻ ആഗ്രഹിച്ചുവെങ്കിലും ആരും അവന് കൊടുത്തില്ല. പന്നിയുടെ ഭക്ഷണം കഴിച്ച് വിശപ്പടക്കാൻ അവൻ ശ്രമിച്ചു. അളന്നു നോക്കി കൊടുത്തിരുന്ന ആ ഭക്ഷണം ഈ യുവാവിന് കൊടുത്താൽ പന്നിയുടെ വളർച്ച കുറയും, മാംസത്തിന്റെ അളവ് കുറയും, അതുവഴി വരുമാനം കുറയാനും ഇടവരും. പന്നിക്ക് കൊടുക്കുന്ന ഈ വിശിഷ്ട ഭോജ്യം പോലും തിന്നാൻ പന്നികളുടെ യജമാനനും കൂട്ടരും അവനെ സമ്മതിച്ചില്ല. ദൈവസ്നേഹത്തിന് എതിരായ സാധാന്യ ചിന്തകളിൽ നിന്നും ഉണ്ടാകുന്ന വൈകാരികവും സർവോപരി ആവേശകരവുമായിട്ടുള്ള പ്രവൃത്തികൾ നമ്മളെ സ്നേഹത്തിന്റെ, സമാധാനത്തിന്റെ, അച്ചടക്കത്തിന്റെ ദൈവീക കൂട്ടായ്മയിൽ നിന്നും പുറത്തേക്ക് ഒരുപക്ഷെ കൊണ്ടുപോകുവാൻ ഇടയാകും. അങ്ങനെ നമ്മൾ ദൈവീക പരിധിയിൽ നിന്നും പുറത്തേക്ക് പോകുമ്പോൾ എവിടെയാണ് നമ്മൾ എത്തിച്ചേരുക എന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും പരിതാപകരമായ അവസ്ഥയിൽ ആയിരിക്കും. ശത്രുവായ സാത്താൻ നിങ്ങളെ പിടികൂടുമ്പോൾ, നമ്മുടെ ചിന്തയെ നിയന്ത്രിക്കുവാൻ ശ്രമിക്കുമ്പോൾ, അവൻ അവ ആത്യന്തികമായിട്ട് നമ്മളെ എത്തിക്കുന്നത് ചെളിക്കുണ്ടിലേക്ക്, പന്നികളുടെ കൂട്ടിലേക്ക് ആയിരിക്കും. സാത്താന്യ വഴികൾ നിങ്ങൾ സങ്കല്പിക്കുന്നതിലും താഴെയായി ഏറ്റവും പരിതാപകരമായിട്ടുള്ള നിലയിൽ ആയിരിക്കും അവിടേക്ക് നമ്മളെ തള്ളി വീഴ്ത്തുകയും ചെയ്യും. നിങ്ങൾ പോലും നിങ്ങളെക്കുറിച്ചോർത്ത് ലജ്ജിക്കും. പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഒരു തിരിച്ചറിവ് വരാൻ ദുരനുഭവങ്ങൾ, അല്ലെങ്കിൽ ഈ വാക്യത്തിൽ പറയുന്നത് പോലെ സുബോധം വരണമെന്ന് നമ്മൾ ശഠിക്കരുത്. ഒരുപക്ഷെ കഠിന വഴികളിലൂടെ ചിലർക്ക് തിരിച്ചറിവ് ഉണ്ടാകുന്നു എങ്കിൽ പോലും, ഈ യുവാവിന് ആകെ ശ്വാസം മുട്ടി. ഈ യുവാവ് തന്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുകയും രക്ഷയും വീണ്ടെടുപ്പും ഉറപ്പിക്കാൻ ചില മുൻകൈ അവന്റെ ഭാഗത്തു നിന്നും ഉണ്ടാക്കുകയും ചെയ്തു. അവന്റെ പദ്ധതി പൂർണമായും ഒരു വെളിപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ആയിരുന്നു. എന്റെ പിതാവ് എത്ര സ്നേഹമുള്ള ഒരു വ്യക്തിയായിരുന്നു! തന്റെ പിതാവ് തന്റെ ദാസന്മാരോട് പോലും ദയയോടെയാണ് പെരുമാറിയത് എന്ന തിരിച്ചറിവ് അവനെ മറ്റൊരു യാത്രയ്ക്ക് അവനെ സജ്ജമാക്കി. വാക്യം 18-19 വായിക്കുമ്പോൾ 7 ചിന്തകൾ അവനിലൂടെ കടന്നുപോയി എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. 1 ചിന്ത: ഞാൻ എഴുന്നേൽക്കും. ഇപ്പോൾ ഞാൻ വീണുപോയി എന്നുള്ളത് ശരിയാണ്, പക്ഷെ ഇനിയും ഇങ്ങനെ തുടരാൻ ആഗ്രഹിക്കുന്നില്ല. രണ്ടാമത്തെ ചിന്ത തന്റെ പിതാവിന്റെ അടുക്കൽ പോകും. ഈ പട്ടണത്തിലെ യജമാനന്റെ അടുക്കൽ ഇനി ഒരിക്കലും ഞാൻ നിൽക്കുകയില്ല. മൂന്നാമത്തെ ചിന്ത, ഞാൻ അവനോട് പറയും ഞാൻ പാപം ചെയ്തിരിക്കുന്നു. നാലാമത്തെ ചിന്ത, ഒന്നാമതായി ഞാൻ സ്വർഗത്തിനെതിരെ പാപം ചെയ്തു. അഞ്ചാമത്തെ ചിന്ത, രണ്ടാമതായി ഞാൻ അങ്ങയോടും പാപം ചെയ്തു. ആറാമത്തെ ചിന്ത, ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. ഏഴാമത്തെ ചിന്ത, എന്നെ കൂലിവേലക്കാരനാക്കണമേ എന്നായിരുന്നു. അവൻ സ്വയം തനിക്കുള്ള ശിക്ഷ വിധിച്ചു. ആ ശിക്ഷ ഏറ്റുവാങ്ങുവാൻ അവൻ എഴുന്നേറ്റു. തന്റെ പദ്ധതി നടപ്പിലാക്കാൻ മനസ്സിൽ ഉറപ്പിച്ചു. ഒരു തിരിച്ചുപോക്കിന്, തിരിച്ചറിവിന്റെ യാത്രയ്ക്കായി അവൻ എഴുന്നേറ്റു. അന്ന് രാത്രി അവൻ പന്നിക്കൂട് ഉപേക്ഷിച്ച് വീട്ടിലേക്കുള്ള ദീർഘയാത്ര ആരംഭിച്ചു. നഗരത്തിന്റെ സൗന്ദര്യവും ബഹളവും അവന്റെ ഇന്ദ്രിയങ്ങളെ ആകർഷിച്ചില്ല. നിറങ്ങൾ വളരെ അരോചകവും കണ്ണിനെ വേദനിപ്പിക്കുന്നതും ആയിരുന്നു. കിളിപ്പാട്ടുകൾ അവന്റെ കാതുകൾക്ക് ആനന്ദം പകർന്നില്ല. ചെളിയിൽ കിടന്നുറങ്ങിയിരുന്ന ആ യുവാവിന് പൊടി നിറഞ്ഞിരുന്ന റോഡുകൾ ഒരു പ്രയാസവും ഉണ്ടാക്കിയില്ല. പകലിൽ സൂര്യൻ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അവന് യാതൊരുവിധമായിട്ടുള്ള ബുദ്ധിമുട്ടും സൂര്യന്റെ പ്രകാശം ഉണ്ടാക്കിയില്ല. വീട്ടിലേക്കുള്ള ദൂരം വളരെ അകലെയല്ല. പിതാവിനെയും സഹോദരനെയും കാണാൻ അധികം സമയം എടുക്കുകയില്ല. അവൻ വേഗത്തിൽ നടന്നു. അവൻ വീടിനോട് അടുത്തു. അവന്റെ മനസ്സിൽ വലിയ കോളിളക്കമുണ്ടായിരുന്നു. ചിന്താശിബിരത്തിൽ നിന്നും അവനെ പുറത്തു കൊണ്ടുവന്നത് ഒരു നിലവിളിയായിരുന്നു. വളരെ അകലിൽ നിന്നും തന്നെ കണ്ട സന്തോഷത്തിൽ അവന്റെ അടുത്തേക്ക് ഓടി വന്നുകൊണ്ടിരുന്ന തന്റെ പിതാവിന്റെ ഉച്ചത്തിലുള്ള സന്തോഷത്തിന്റെ നിലവിളി. അവനെ കണ്ടപ്പോൾ ആ പിതാവ് സന്തോഷിച്ചു. തന്റെ അവകാശം ചോദിച്ച ഒരു കുട്ടി, ചോദിക്കുകയായിരുന്നില്ലല്ലോ, ആവശ്യപ്പെട്ട ഒരു കുട്ടി. ഇനി ഇവിടെ താമസിക്കാനും അടിമയെ പോലെ പണിയെടുക്കുവാനും കഴിയില്ല എന്ന് പറഞ്ഞ് വീട് വിട്ടിറങ്ങിയ കുട്ടിയാണ്. ഇതിലും ഒരു നല്ല ജീവിതം ഉണ്ടാകും എന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയ കുട്ടി, വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് നല്ല ചെരുപ്പും ധരിച്ച് വീട്ടിൽ നിന്നിറങ്ങിയ ആ കുട്ടി ഇപ്പോൾ നഗ്നപാദനായി പന്നിയുടെ ചേറുമണക്കുന്ന തുണിക്കഷ്ണം ധരിച്ചാണെങ്കിൽ കൂടി തിരിച്ചു വന്നിരിക്കുന്നു. അവൻ മുട്ടുകുത്തി നിന്ന് താൻ പറഞ്ഞ എല്ലാ മോശമായ കാര്യങ്ങൾക്കും ചെയ്ത സകല അപരാധങ്ങൾക്കും തന്നോട് ക്ഷമിക്കണമെന്ന് പിതാവിനോട് യാചിച്ചു. വാക്യം 21 മുതൽ 23 വരെ ആ മകൻ പറഞ്ഞു, ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. അപ്പൻ തന്റെ ദാസന്മാരോട്, വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പിൻ. ഇവന്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടുവിപ്പിൻ. തടിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറുപ്പിൻ. നാം തിന്ന് ആനന്ദിക്ക. ഒരുപാടൊന്നും മാപ്പു പറഞ്ഞ് സമയം കളയാൻ ആ പിതാവ് ആ മകനെ അനുവദിക്കാതെ അവനെ ആലിംഗനം ചെയ്തു. അവന് ഒരിക്കലും ക്ഷമാപണം പൂർത്തിയാക്കുവാൻ സാധിച്ചില്ല. അവന്റെ പിതാവ് അവനെ മുട്ടിൽ നിന്ന് ഉയർത്തി കെട്ടിപ്പിടിച്ചു. അവനെ ചുംബിച്ചു. അവനെ കണ്ടതിൽ ഞാൻ എത്ര സന്തോഷവാനാണെന്ന് പറഞ്ഞു. എന്നിട്ട് വീട്ടിലേക്ക് തിരിഞ്ഞ് എന്റെ കുട്ടിയുടെ ശരീരത്തിൽ വിലയേറിയ വസ്ത്രവും കൈവിരലിൽ മോതിരവും കാലിൽ ചെരുപ്പും ധരിപ്പിപ്പാൻ കൊണ്ടുവരാൻ അവൻ തന്റെ ദാസന്മാരോട് ആജ്ഞാപിച്ചു. വീട്ടിലെ മറ്റു വേലക്കാരോട് വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കുവാനും ആവശ്യപ്പെട്ടു. എന്തൊരു ശക്തമായ ജീവിതപാഠമാണ് ഈ കഥയിലൂടെ കർത്താവ് പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചത്. മാതാപിതാക്കൾക്ക് മക്കളോടുള്ള സ്നേഹം ആർക്കും മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. വൈകാരികമായ ആവേശത്തിൽ നമ്മൾ ചെയ്തു കൂട്ടുന്നത് ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്നേഹം അതിൻ്റെ ആഴം മനസ്സിലാക്കാതെ ആയിരിക്കാം. ഈ ഭൂമിയിൽ ഒരു പിതാവിന് മുടിയനായ ഒരു മകനെ ഇത്രയധികം സ്നേഹിക്കുവാൻ കഴിയുമെങ്കിൽ തൻ്റെ മകൻ തന്നോട് ചെയ്തതെല്ലാം കഴിഞ്ഞ് ക്ഷമിച്ച് അവനെ തിരികെ സ്വീകരിക്കുവാൻ കഴിയുമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവിന് അനുദപിക്കുന്ന ഒരു പാപിയെ സ്വീകരിക്കുവാനും സ്വർഗരാജ്യത്തിലേക്കുള്ള അവൻ്റെ അല്ലെങ്കിൽ അവളുടെ മടക്കം എത്രമാത്രം ആഘോഷിക്കുവാനും കഴിയുമെന്ന് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കുമോ? നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുവാൻ തൻ്റെ മകനെ അയച്ചതിലൂടെ ദൈവം നമ്മോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചു. ഇത്രയും മഹത്തായ ഒരു സമ്മാനം നമ്മൾ അവഗണിക്കണോ? നമ്മൾ ദൂരദേശത്ത് ജീവിക്കണോ? ഒരു അന്യനെ പോലെ, ഒരു അടിമയെ പോലെ ഈ ലോകത്തിൻ്റെ ചെളിക്കുണ്ടിൽ കഴിയണോ? വീട്ടിലേക്ക് വരാൻ സമയമായി. നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്, രക്ഷയുടെ ദാനം. ഈ ലോകത്തിൻ്റെ അവകാശവും അവസരങ്ങളും ആഡംബരങ്ങളും താൽക്കാലികമാണ്. എന്നാൽ ദൈവീക രക്ഷയും വീണ്ടെടുപ്പും പരിപാലനവും ശാശ്വതവുമാണ്. പ്രിയ സഹോദരന്മാരെ, പ്രിയ സഹോദരിമാരെ, നമ്മൾ പല നിലകളിൽ ദൈവസ്നേഹം നഷ്ടപ്പെടുത്തിയവരാണ്. സ്നേഹം മാത്രമല്ല, സൽപ്പേര്, അംഗീകാരം, അവസരങ്ങൾ, അങ്ങനെ പലതും നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതുവഴി പലപ്പോഴും നമ്മൾ നമുക്ക് തന്നെ മാനക്കേട് കൊണ്ടുവന്നു. ഒരുപക്ഷെ നമ്മുടെ അവകാശവും അവസരവും ഭാവിയിൽ പോലും നശിപ്പിക്കുവാൻ സാധ്യതയുമുണ്ട്. ഈ ലോക നഗരത്തിൻ്റെ ക്ഷണികവും പലപ്പോഴും താൽക്കാലികവുമായ ആനന്ദത്തെ കരുതി സകലവും വലിച്ചെറിഞ്ഞ യുവാവിനെ പോലെ നാം വലിച്ചെറിയുന്നത് ഒരിക്കലും തിരിച്ചു പിടിക്കുവാൻ കഴിയാത്ത ദൈവ സ്നേഹ രാജ്യത്തിൻ്റെ പൗരത്വം ആണെന്ന് തിരിച്ചറിയുന്നുവെങ്കിൽ, ഒരു തിരിച്ചുവരവിന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നമുക്ക് ഈ സമയം ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ അവിടുന്ന് കേൾക്കുന്നു. ഞങ്ങളെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളിലും അങ്ങ് ശ്രദ്ധിക്കുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അങ്ങയുടെ സ്നേഹത്തിന് ഇപ്പോഴും കുറവ് വന്നിട്ടില്ലല്ലോ. ജീവിതത്തിൽ അങ്ങേക്ക് കടന്നു വരുവാൻ കഴിയാത്ത ആഴത്തിലുള്ള ഒരു പാപക്കുഴിയില്ലെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളത് വിശ്വസിക്കുന്നു. ഞങ്ങളെ എന്നത്തെയും പോലെ ഇനിയും അങ്ങ് സ്നേഹിക്കുന്നുവെന്ന് ഓർമ്മിപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുന്ന് ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനും രക്ഷകരും കർത്താവുമായതിനാൽ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. അങ്ങയുടെ വലിയ സ്നേഹവും ക്ഷമയും കരുണയും അങ്ങനെയുള്ള വിശ്വാസവും പ്രത്യാശയും വർദ്ധിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ഞങ്ങൾക്ക് അങ്ങയെ ആവശ്യമുണ്ട്. ഞങ്ങളുടെ ജീവിതം വിശ്വസ്തയോടുകൂടെ അത്ഭുതകരമായി നടത്തുന്ന കൃപയ്ക്കായി അടിയങ്ങൾ നന്ദി പറയുന്നു. സകലവും ഞങ്ങൾക്കായി കാൽവരി ക്രൂശിൽ ജീവനെ അർപ്പിച്ച് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ.
പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രക്ഷേപണ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപൂർണമായിരുന്നു എന്ന് ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു. തിരുവചന സത്യത്തെ കൂടുതലായി അറിയാൻ ഞങ്ങളെ തുടർന്നും 1-800-833-2-231 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടാനുള്ള മേൽവിലാസം അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, പൂനെ 411037, മഹാരാഷ്ട്ര, ഇന്ത്യ.
ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടുവാനുള്ള ഇമെയിൽ അഡ്രസ് ഇനി പറയുന്നു: malayalam@asudadventist.org.
ഞാൻ ബിനോയ്.
ഞാൻ സാലമ ബൈജു. ഇന്ന് നിങ്ങളോട് വിട പറയാനുള്ള സമയമായിരിക്കുന്നു.
ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണത്തിനായി നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊപ്പം ഞങ്ങളോടൊപ്പം വീണ്ടും ചേരുക.
അതുവരെ ഞങ്ങൾ വിട പറയുന്നു. ഇനിയും ഒരുമിച്ച് ചേരുന്നതുവരെ കർത്താവ് നമ്മെ എല്ലാവരെയും കാക്കുമാറാകട്ടെ.